ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് ലോകത്തെ ഏറ്റവും മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൊന്നാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. ബംഗളൂരുവിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 5. ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുന്ന അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് അടുക്കുന്നു. തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ന്യൂസിലാന്റ് 2 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി റഷ്യയിലെ കസാനിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി രേഖയിലെ സൈനിക പട്രോളിംഗുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തിയതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് നയതന്ത്രപരമായി വളരെയേറെ പ്രാധാന്യമുണ്ട്. ബ്രിക്സ് സമ്മേളനങ്ങളെയും ശ്രീ മോദി ഇന്ന് അഭിസംബോധന ചെയ്യും. റഷ്യ ഇറാൻ പ്രസിഡന്റുമാരുമായും പ്രധാനമന്ത്രി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇറാനിയൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാനുമായി നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് പൌരജീവിതത്തെ ബാധിക്കുന്നതിൽ ശ്രീ മോദി ആശങ്കയും രേഖപ്പെടുത്തി. റഷ്യൻ സൈന്യത്തിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്ന വിഷയം ഇന്ത്യൻ എംബസി പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. എല്ലാവരെയും ഉടനെ ഇന്ത്യയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണയായതായും ശ്രീ മിശ്രി വ്യക്തമാക്കി.
The Chabahar port and the international north-south transport corridor, which are crucial for enhancing regional connectivity and economic partnerships. In fact, seamless connectivity in the region was a theme of this meeting. In this context, the recent signing of the long-term main contract for the development of the Chabahar port in Iran further strengthens the commitments of both countries toward collaboration in these sectors.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണത്തിലെ നിലവിലെ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൊന്നാണ് ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. യുഎസ്എയിലെ പെൻസിൽവാനിയ സർവകലാശാലയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. 63 ദശലക്ഷത്തിലധികം പേർക്ക് പദ്ധതിയിലൂടെ ആശുപത്രി സേവനങ്ങൾ നൽകാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥിതിയോ ജീവിത സാഹചര്യങ്ങളോ പരിഗണിക്കാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പദ്ധതിയുടെ സേവനം ലഭ്യമാക്കിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
More than 63 million hospital admissions have been absolutely serviced under this Ayushman Bharat scheme. So the scheme, however much any other state may want to do, they can still do something. But this scheme launched by us takes care of the health insurance. And now this card or this paperless, cashless Ayushman Bharat is available for everybody over 70 years of age.
ഇന്ത്യയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കിയതായും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റയിൽ ഇന്ന് ആരംഭിച്ച റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും നാളെ പത്രിക നൽകും. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച വരെയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലും മുന്നണികളുടെ പ്രചാരണ പരിപാടികൾ ഊർജ്ജിതമായി തുടരുകയാണ്. ചേലക്കരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ എന്നിവരും ഇന്ന് പത്രിക നൽകും. അടുത്ത മാസം 13-നാണ് 3 ഇടത്തും വോട്ടെടുപ്പ്. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പിഎം ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. പിഎം ഇന്റേൺഷിപ്പ് ഡോട്ട് എം സി എ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ 21-നും 24-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ നൽകാൻ അവസരം. ഇതുവരെ 280-ലേറെ കമ്പനികൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിടുന്നത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AAR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുന്ന അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് കൂടുതൽ അടുക്കുന്നു. ഒഡീഷ പശ്ചിമബംഗാൾ തീരത്ത് പുരിക്കും സാഗർദ്വീപിനുമിടയിൽ നാളെ രാത്രിയോടെയോ മറ്റന്നാൾ രാവിലെയോടെയോ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ. 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ തീരമേഖലകളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. തീരദേശ ജില്ലകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഒഡീഷയിൽ പുരോഗമിക്കുകയാണ്. 14 ജില്ലകളിലെ വിദ്യാലയങ്ങൾ ഇന്നു മുതൽ 3 ദിവസത്തെ അവധി നൽകിയിട്ടുണ്ട്. 198 ട്രെയിൻ സർവീസുകൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ റദ്ദാക്കി. ദുരന്ത നിവാരണ സേന സംഘങ്ങളെയും അപകട സാധ്യതാ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 5 ആയി. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തകർന്നുവീണ 6-നില കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 21 തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഇതിൽ 13 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അനധികൃതമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതിന് കെട്ടിട ഉടമയ്ക്കും കരാർ ഏറ്റെടുത്തയാൾക്കുമെതിരെ കേസെടുത്തു. ഉപഭോക്താക്കൾക്കായി 5 പുതിയ സേവനങ്ങൾക്ക് രൂപം നൽകി BSNL. 4G സേവനങ്ങൾ ആരംഭിച്ചതു മുതൽ BSNL ഉപഭോക്താക്കളുടെ എണ്ണം 75 ലക്ഷത്തിൽ നിന്ന് 1.8 കോടിയായി വർദ്ധിച്ചതായും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു. പുതിയ BSNL ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. സ്പാം ഫ്രീ നെറ്റ്വർക്ക്, നാഷണൽ വൈഫൈ റോമിംഗ്, ഇന്റർനെറ്റ് ഫൈബർ ടിവി തുടങ്ങിയ സേവനങ്ങളാണ് BSNL പുതിയതായി അവതരിപ്പിച്ചത്. സിമ്മുകൾ വാങ്ങുന്നതും പോർട്ട് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി സിം കിയോസ്കുകളും ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 115-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV ഓപ്പൺ ഫോറത്തിലോ നമോ ആപ്പിലൂടെയോ പങ്കുവയ്ക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയും ഈ മാസം 25 വരെ ആശയങ്ങൾ അറിയിക്കാവുന്നതാണ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ 2 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 1 സംഘം പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡ് തകർത്ത് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൂടുതൽ സുരക്ഷയ്ക്കായി സൈന്യത്തെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നുള്ള രാജിയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ നടത്തിയ പരാമർശമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. ഷെയ്ഖ് ഹസീനയുടെ രാജിക്കത്തോ മറ്റ് രേഖകളോ രാജി പ്രഖ്യാപനം സംബന്ധിച്ച് ലഭ്യമായിട്ടില്ലെന്നായിരുന്നു പരാമർശം. പ്രസിഡന്റ് അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നതായി ആരോപിച്ചാണ് വിദ്യാർത്ഥി നേതാക്കൾ പ്രതിഷേധം ആരംഭിച്ചത്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഹോക്കി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. 1 ദശാബ്ദത്തിനുശേഷം ഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹോക്കി പരമ്പര കാണാൻ ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ സൌജന്യ പ്രവേശനം ഒരുക്കിയിട്ടുണ്ട്. DD സ്പോർട്സിലൂടെയും മത്സരം തത്സമയം കാണാം. ഇന്ത്യ ന്യൂസിലാന്റ് 2-ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന് നാളെ തുടക്കം. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 കളി ആരംഭിക്കുന്നത്. 3 മത്സര പരമ്പരയിൽ 1 ജയത്തോടെ ന്യൂസിലാന്റ് മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് ലോകത്തെ ഏറ്റവും മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൊന്നാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. ബംഗളൂരുവിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 5 ആയി. ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുന്ന അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് അടുക്കുന്നു. തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ന്യൂസിലാന്റ് 2-ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.